ಆಕಾಶವಾಣಿ നമസ്കാര പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. 2026 ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലേക്ക് ക്ഷണിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 70th മഹാനിർവാൺ ദിവസ് ഇന്ന് ആചരിക്കുന്നു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ച കൂടി സമയം അനുവദിച്ചു. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത്. വാർത്തകൾ വിശദമായി. 2026 ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്ഷണിച്ചു. റഷ്യയിലെ എക്കാറ്റെറിൻബർഗിലും കസാനിലും ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസ് തുറക്കാൻ ഡൽഹിയിൽ സമാപിച്ച 23rd ഉച്ചകോടിയിലെടുത്ത തീരുമാനത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
പരസ്പര സഹകരണവും വ്യാപാരവും സാമ്പത്തിക ബന്ധങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്താൻ എത്രയും വേഗം കോൺസുലേറ്റുകൾ പ്രവർത്തനം ആരംഭിക്കണമെന്നും ഉച്ചകോടിയിൽ ധാരണയായി. ഇന്ത്യാ സന്ദർശനം പൂർത്തിയാക്കി പുടിൻ ഇന്നലെ രാത്രി റഷ്യയിലേക്ക് മടങ്ങി. വ്ളാഡിമിർ പുടിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ വൈകിട്ട് അത്താഴവിരുന്ന് ഒരുക്കിയിരുന്നു. ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിലെ തന്ത്രപര പങ്കാളിത്തത്തിന് 25 വർഷം പൂർത്തിയാകുന്ന വേളയിലെ സന്ദർശനം പ്രധാന നാഴികകല്ലാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
2023-24 വർഷങ്ങളിലെ ദേശീയ കരകൌശല അവാർഡുകൾ ചൊവ്വാഴ്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയ കരകൌശല വാരാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഗുജറാത്തിലെത്തും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150th ജന്മവാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 70th മഹാനിർവാൺ ദിവസ് ഇന്ന് ആചരിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റ് സമുച്ചയത്തിലെ പ്രേരണാസ്ഥലിൽ അംബേദ്കർ പ്രതിമയിൽ രാവിലെ പുഷ്പങ്ങൾ അർപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഹരിവൻഷ് നാരായൺ സിംഗ്, പ്രതിപക്ഷ നേതാവ്, പാർലമെന്റ് അംഗങ്ങൾ എന്നിവരും മറ്റു പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. പൊതുജനങ്ങൾക്കും പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് അവസരമുണ്ട്. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് വേണ്ടി ഡോക്ടർ അംബേദ്കർ ഫൌണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യനീതി, തുല്യത, ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട അംബേദ്കറുടെ ചിന്തകളാണ് സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മുദ്രാവാക്യത്തിന് പിന്നിൽ.
കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ച കൂടി സമയം അനുവദിച്ചു. ഈ മാസം 11 അവസാനിക്കേണ്ടിയിരുന്ന പട്ടിക പരിഷ്കരണം 18 വരെയാണ് നീട്ടിയത്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 23rd അന്തിമ പട്ടിക ഫെബ്രുവരി 21rd പ്രസിദ്ധീകരിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയും ഇത് സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശവും മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. ഇന്നലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നിവരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ചർച്ചയിലാണ് തീയതി നീട്ടാൻ തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച ഉത്തരവും കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ട് വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2.66 crore മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 95.67% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 2,30,000-30,000 ഫോമുകൾ സ്വീകരിക്കാനും അപ്ലോഡ് ചെയ്യാനും സജ്ജമാക്കിയ ക്യാമ്പുകൾ ഇന്നും തുടരുമെന്ന് ഡോക്ടർ കേൽക്കർ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാന ദേശീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരില്ലെന്നും വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. കുട്ടികൾ, അമ്മമാർ, മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന നൽകാൻ വ്യോമയാന മന്ത്രാലയം എല്ലാ വിമാനത്താവളങ്ങളിലും ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയതായി റാംമോഹൻ നായിഡു പറഞ്ഞു. രാജ്യത്ത് വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ റെയിൽവേ വിപുലമായ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ആകെ 37 ട്രെയിനുകളിൽ 116 അധിക കോച്ചുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18 ട്രെയിനുകളിൽ അധിക കോച്ച് ഉൾപ്പെടുത്തി ദക്ഷിണ റെയിൽവേയാണ് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തിയത്. ഇന്ന് ഇത് പ്രാബല്യത്തിൽ വരും. രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിയതായി അധികൃതർ വിശദീകരിച്ചു. സിനിമകളുടെ പരിശോധനയ്ക്കായി രൂപീകരിക്കുന്ന എല്ലാ കമ്മിറ്റികളിലും കേന്ദ്ര സെൻസർ ബോർഡ് 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ രാജ്യസഭയിൽ പറഞ്ഞു. ബോർഡുകളിലും ഉപദേശക സമിതികളിലും 3/1 വനിതാ അംഗങ്ങൾ നിർബന്ധമാണെന്ന 2024 സിനിമാറ്റോഗ്രാഫ് നിയമമനുസരിച്ച് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ടെന്നും ഡോക്ടർ മുരുകൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നാളെ വൈകിട്ട് പരസ്യപ്രചാരണം അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശമടക്കം പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാകുന്ന തരത്തിൽ സമാപന പരിപാടികൾ പാടില്ല. അനൌൺസ്മെന്റുകൾക്കും പ്രചാരണ ഗാനങ്ങൾക്കും ശബ്ദ നിയന്ത്രണം പാലിക്കണം. സമാപന പരിപാടികളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നവയിൽ ഉൾപ്പെടും. ഇവയുൾപ്പെടെ എല്ലായിടത്തും 3 പ്രമുഖ മുന്നണികളും അവസാനവട്ട പ്രചാരണങ്ങളിലൂടെ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. 7 ജില്ലകളിലായി 36,630 സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ചത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 7,374 സ്ഥാനാർത്ഥികളുള്ള എറണാകുളമാണ് ഏറ്റവും മുന്നിൽ. കുറവ് 3,102 സ്ഥാനാർത്ഥികളുള്ള ഇടുക്കി ജില്ലയുമാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഡ്യൂട്ടി ഉത്തരവ് ലഭിച്ചവരുടെ പോളിംഗ് സ്റ്റേഷനുകൾ ഇന്നറിയാം. വൈകിട്ട് 6 ഇ ഡ്രോപ്പ് സൈറ്റിൽ ഡ്യൂട്ടി പരിശോധിക്കാവുന്നതാണ്. പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ തിങ്കളാഴ്ച വൈകിട്ട് 5 വരെ സ്വീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാനതല മീഡിയ റിലേഷൻസ് കമ്മിറ്റിക്ക് ലഭിച്ച ആക്ഷേപങ്ങളും പരാതികളും തിരുവനന്തപുരത്ത് ചേർന്ന യോഗം വിലയിരുത്തി. യോഗത്തിൽ തീർപ്പാക്കേണ്ട പരാതികൾ ജില്ലാ ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടിക്കായി കൈമാറി. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന ശബരിമല പ്രചാരണ പോസ്റ്ററുകളെ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറും മുതിർന്ന ഉദ്യോഗസ്ഥരും യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് വിലയിരുത്തി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ച് സമനില പാലിക്കുന്നതിനാൽ ഇന്നത്തെ മത്സരം നിർണായകമാണ്. ചെന്നൈയിൽ FIH ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ത്യ നാളെ സെമിഫൈനലിൽ 7 തവണ ചാമ്പ്യന്മാരായ ജർമ്മനിയെ നേരിടും. ചിലിയിൽ ജൂനിയർ വനിതാ FIH ഹോക്കി ലോകകപ്പിലെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ അയർലൻഡിനെ പരാജയപ്പെടുത്തി. 27 സീനിയർ സ്റ്റേറ്റ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. 600 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖ തായ്ക്കോണ്ടോ ക്ലബ്ബുകളെയും ദേശീയ ചാമ്പ്യന്മാരെയും സീനിയർ മാസ്റ്റേഴ്സിനെയും ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമല സന്നിധാനത്ത് ഇന്നും കനത്ത സുരക്ഷയൊരുക്കി. ഇന്നലെ രാത്രി നട അടച്ച ശേഷം പുലർച്ചെ നട തുറന്ന ശേഷമാണ് 18 പടി കയറാൻ തീർത്ഥാടകരെ അനുവദിച്ചത്. നിയന്ത്രണം ഇന്നും തുടരും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ CRPF, RIF, പോലീസ്, NDRF എന്നിവയടക്കം ഏജൻസികളുടെ സുരക്ഷ ഇന്നും ഉണ്ടായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സമ്പൂർണ്ണ ഹരിതചട്ടം പാലിക്കാൻ ഇന്നലെ ചേർന്ന യോഗം തീരുമാനിച്ചു. ഒറ്റത്തവണ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പേപ്പർ, തെർമോകോൾ കപ്പുകൾ, പാത്രങ്ങൾ എന്നിവ മേളയിൽ പൂർണ്ണമായി ഒഴിവാക്കും. പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾ ഒഴിവാക്കാൻ മേളയിൽ പങ്കെടുക്കുന്നവരോട് യോഗം ആവശ്യപ്പെട്ടു. എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസിന് ഇന്നു മുതൽ ഈ മാസം 15 വരെ തുമ്പോളിയിൽ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. തുമ്പോളി സെന്റ് തോമസ് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചാണ് നടപടി. കണ്ണൂർ കതിരൂരിനടുത്ത് പുല്ലിയോട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ വീണ് ഇന്നലെ വൈകിട്ട് 3 മരിച്ചു. വെസ്റ്റ് പാട്യം നഗറിലെ മാർവാനാണ് മരിച്ചത്. കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് വെള്ളം നിറച്ച സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്ന് ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 12 കഞ്ചാവുമായി 2 യുവാക്കൾ കൊല്ലത്ത് പിടിയിലായി. ചാത്തന്നൂർ സ്വദേശി രാഹുൽ, തഴുതല സ്വദേശി സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാതല സർഗോത്സവം എഴുത്തുകാരൻ BR സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കവി വീരാൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. 2026 ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലേക്ക് ക്ഷണിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 70th മഹാനിർവാണ ദിവസ് ഇന്ന് ആചരിക്കുന്നു. കേരളത്തിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 കൂടി സമയം അനുവദിച്ചു. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.